الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. إن مدل كتاب التوحيد الذي داوايا شيخ الإسلام محمد بن عبد الوهاب التميمي رحمه الله أديهتي غرندم تعليم الصبيان التوحيد، تعليم الصبيان التوحيد എന്ന ഗ്രന്ഥം ഇന്ന് മുതൽ നമ്മൾ പഠിക്കാൻ ആരംഭിക്കുകയാണ്. അറബി പുസ്തകങ്ങൾ എടുത്തു നല്ല സ്റ്റാപ്പിൾ അടിക്കേണ്ടത് വലത്തിൻ്റെ അടുത്തോട്ടാണ് അറബി പുസ്തകങ്ങൾ വായിക്കുക. എടുത്തുനിന്ന് വലത്തോട്ടല്ല, ഞാൻ സ്റ്റാപ്പിൾ ഇറക്കി നിങ്ങൾ കൂടിയിട്ട് പിന്നെ പുതിയതടിക്കണം. ഇഷ്ട പുസ്തകത്തിൻ്റെ പേര് തഅലീമു അസ്സുബിയാനി التوحيد. تعليم എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ, പഠിപ്പിക്കുക. മുഅല്ലിം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിപ്പിക്കുന്നവർ. മുതഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ, പഠിക്കുന്നവൻ. മുതഅല്ലിം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ. തഅലീം അസ്ബിയാൻ, അസ്ബിയാൻ എന്നത് സബിയുൻ എന്നതിന്റെ ബഹുവചനമാണ്. സബിയുൻ, സബി എന്ന് പറഞ്ഞാൽ കുട്ടി, സുബിയാൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, കുട്ടികൾക്ക് പഠിപ്പിക്കൽ. അത്തൗഹീദ, തൗഹീദ് മഅറൂഫ് ലദൈക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ? അത്തൗഹീദ് എന്ന പദം ഈ രൂപത്തിൽ പ്രയോഗിക്കപ്പെട്ടാൽ അഹ്ലു സുന്ന വൽ ജമാഇയുടെ അടുക്കൽ അതിന്റെ അർത്ഥം തൗഹീദുൽ ഉലൂഹിയയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രം ഇബാദത്ത് നൽകുക, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹ്ക്ക് മാത്രം നഷ്ടവഴിപാടുകൾ ചെയ്യുക എന്നിങ്ങനെ നമ്മൾ പറയാനുള്ള തൗഹീദുൽ ഉലൂഹിയയാണ് അഹ്ലു സുന്നയുടെ അടുക്കൽ തൗഹീദ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റ് കക്ഷികളുടെ അടുക്കൽ ഇതിന് വേറെ അർത്ഥങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ജഹ്മിയത്തിന്റെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ ശിഷ്യത്തുകളൊക്കെ നിഷേധിക്കലാണ്. നമ്മുടെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഉലൂഹിയ അഹ്ലു സുന്നയുടെ അടുക്കൽ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്, അള്ളാഹുവിന്റെ ഉലൂഹിയത്, അതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, അതിന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ശൈഖ് ഇവിടെ രചിച്ചിട്ടുള്ളത്. ശരി, അദ്ദേഹത്തിന്റെ പുസ്തകം ആരംഭിച്ചത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അഊദു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ ശരണം തേടും, ഞാൻ രക്ഷ ചോദിക്കും. റബ്ബുൽ ഇബ്രാഹിം അള്ളാഹ് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പേടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളുടെ അടുക്കൽ ചെന്ന് രക്ഷ ചോദിക്കുന്നതിനാണ് ആദ എന്ന അറബിയിൽ പറയുന്നത്. നിങ്ങൾ പേടിക്കുന്നൊരു വസ്തുണ്ട്, ആ വസ്തുവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളുടെ അടുക്കൽ പോയി അയാളുടെ അയാൾ മുന്നിൽ നിർത്തിക്കൊണ്ട് രക്ഷ തേടുന്നതിനാണ് ആദ എന്ന് അറബിയിൽ പറയും. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ ശരണം തേടുന്നു, അതാണ് എന്റെ അർത്ഥം. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് ഞാൻ ശരണം തേടുന്നു.
അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ശരണത്തിൽ. അത് ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നാണ്. അറബിയിൽ കലിമാത്തുകൾ മൂന്ന് രൂപത്തിലാണ്, നമ്മൾ പലരും പഠിച്ചിട്ടുണ്ടാവും. ഇസ്മുൻ, ഫിഅലുൻ, ഹർഫുൻ. ഈ മൂന്ന് രൂപത്തിലല്ലാതെ അറബിയിൽ പദങ്ങൾ ഉണ്ടാവും. ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മെന്ന് പറഞ്ഞാൽ നാമങ്ങൾ, മുഹമ്മദ്, മരം, വൃക്ഷം, നാടിന്റെ പേരുകൾ, ഇതൊക്കെ ഇസ്മാണ്. ഫിഅല് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ, അവൻ ചെയ്തു, അവൻ ചെയ്യും, നീ പ്രകാരം പ്രവർത്തിക്കണം, ഇതൊക്കെ ഫിഅലുകളാണ്. ഞാൻ രണ്ട് തമ്മിൽ വേർതിരിക്കാനുള്ള വഴി എന്താണ്? ഇസ്മ് ഒരു കാലഘട്ടവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വാക്കുകളെ. ഇപ്പൊ വീട് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അത് ഏത് കാലത്തുള്ള വീടാന്ന് മനസ്സിലാവും. ചിലപ്പോ എന്തുണ്ടാക്കിയ വീടായിരിക്കും, ചിലപ്പോ ഇന്നലെ ഉണ്ടാക്കിയ, നാളെ ഉണ്ടാക്കാൻ പോണ വീടായിരിക്കും. എന്നാൽ ഫിഅല് എന്ന് പറഞ്ഞാൽ അതിനെപ്പോഴും കാലഘട്ടവുമായിട്ട് ബന്ധമുണ്ടാവും. ചെയ്തു, ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്തു എന്ന് പറഞ്ഞാൽ എപ്പോഴും കഴിഞ്ഞുപോയ കാര്യം, പറഞ്ഞതിന് മുന്നേ കഴിഞ്ഞുപോയ കാര്യമാണ് ചെയ്തു. ഫഅല, പ്രവർത്തിച്ചു. യഫ്അലു, പ്രവർത്തിക്കും. അത് വരാതിരിക്കുന്ന കാര്യം. അപ്പൊ എങ്ങനെ ഫിഅലുകൾ എപ്പോ നോക്കിയാലും അതിനെന്തുണ്ടാവും? കാലഘട്ടവുമായിട്ട് സമയവുമായിട്ട് എന്തെങ്കിലും ബന്ധം ആ പദത്തിലുണ്ടായി. അതാണ് ഫിഅലുകൾ. ഞാൻ ശരണം തേടുന്നത് ഫിഅലാണ്. ഇസ്മാണോ അഊദു ഫിഅലാണ്? ഇസ്മാണോ ഫിഅലാണ്? എന്തുകൊണ്ട്? ഞാനിപ്പോൾ ശരണം തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ പദം കേട്ടാൽ മനസ്സിലത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ. അഊദു, ഞാൻ ശരണം തേടുന്നു. ബില്ലാഹി, അതിലെ ബാഹ് അത് പറയാൻ വേണ്ടി പറഞ്ഞു. മൂന്നാമത്തേത് ഹർഫാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ അത് യാതൊരു കാലഘട്ടത്തിലേക്ക് ബന്ധപ്പെട്ടാൽ ഒന്നിലേക്ക് ബന്ധപ്പെട്ട് കേട്ടാൽ നമുക്ക് നേരെ അർത്ഥം കിട്ടും. മറ്റു പദങ്ങളോട് ചേർന്ന് വരുമ്പോൾ മാത്രമേ അർത്ഥം ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു അറബി പദമാണ് സി. എന്റെ സി എന്ന് പറഞ്ഞ അർത്ഥം ഉള്ളി. ആ ഇ എന്നുള്ള അർത്ഥമാണ് സി എന്ന് പറയുന്നത്. അത് മറ്റെന്തിനോടെങ്കിലും കൂടിച്ചേരുമ്പോൾ അതിന് അർത്ഥം കിട്ടും. ഫിൽ കിതാബി, കിതാബിന്റെ ഉള്ളിൽ. ഫിൽ ഉർഫത്തി, റൂമിന്റെ ഉള്ളിൽ. അതേപോലെ അതിനാണ് ഹർഫ് എന്ന് പറയുന്നത്. കൊണ്ട് ആരെ കൊണ്ട്? അള്ളാഹുവിനെ കൊണ്ട്. അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ശരണം ചെയ്യണം. മിൻ, മിന, മിന എന്ന പദം ഹർഫാണോ ഇസ്മാണോ ഫേലാണോ? ഹർഫാണോ ഇസ്മാണോ ഫേലാണോ? ഹർഫാണ്. ഇൽ നിന്ന് എന്നാണ് ഇതിനർത്ഥം. അഊദു ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട്. ഇതിൽ നിന്ന്, ഏതിൽ നിന്ന്? മിന ഷൈത്താൻ, ഷൈത്താനിൽ നിന്ന്. അർജീം, അല്ല റജീം എന്ന ആക്കപ്പെട്ട, അകറ്റപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ ശരണം തേടും. അഊദു ബില്ലാഹി മിന ഷൈത്താൻ റജീം, ആക്കപ്പെട്ട, അകറ്റപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് ശരണം തേടുന്നു. ഷെയ്ത്താൻ എന്ന പദത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, പണ്ഡിതന്മാർ പറഞ്ഞു ഷെയ്ത്താൻ എന്ന പദം ഷാത്ത് എന്ന പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഷാത്ത് എന്ന് പറഞ്ഞാൽ ലാ, തീയ്. അപ്പൊ എന്തായിരിക്കും അർത്ഥം? തീയിൽ നിന്ന് പറക്കപ്പെട്ടത്, തീയിനെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ഷെയ്ത്താൻ എന്ന പദം വന്നിട്ടുള്ളത്. മറ്റൊന്ന് ഷഫന, ഷഫന എന്ന പദത്തിൽ നിന്നാണ് ഷെയ്ത്താൻ എന്ന പദം വന്നിട്ടുള്ളത്. ഷഫന എന്ന് പറഞ്ഞാൽ അകന്നുപോയ പിശാച്, അള്ളാഹുവിനെ അകറ്റപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഷെയ്ത്താൻ എന്ന പദം വന്നത്. ഇപ്പൊ രണ്ടർത്ഥങ്ങൾ ഷെയ്ത്താൻ എന്ന പദത്തിന് രണ്ടർത്ഥങ്ങൾ. ഒന്ന്, തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത്. രണ്ട്, അതിന്റെ മേലെ തന്നെ ഇരിച്ചാൽ മതി, പുസ്തകത്തിന്റെ മേലെ തന്നെ ഇരിച്ചു. ഒന്ന്, തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത്. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെട്ടു. അർജീം, റജീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറബിയിൽ കണ്ടോ, റജമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ്. ഉദാഹരണത്തിന് പരിചയമുള്ള ഒരു പദമാണ് ജംറയിലുള്ള, അതിനെന്താ പറയുന്നത്? റജ്മ എന്നാണ്. ജംറയിൽ കല്ലെറിയുന്ന റജ്മ എന്നാണ് പറയുന്നത്. അപ്പൊ റജീം എന്ന പദത്തിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടർത്ഥങ്ങളുണ്ടെങ്കിൽ. ഒന്ന്, ആ എറിയപ്പെട്ടത്. എന്തുകൊണ്ട് അറിയപ്പെട്ടത്? പിശാചിനെ എന്തുകൊണ്ട് അറിയാൻ? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലഖദ് സയ്യന്ന സമാഅ അദ്-ദുനിയാ ബിമസാബിഹ വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ. നാം ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് ഭംഗിയാക്കിയിരിക്കുന്നു, അതിനെ നാം പിശാചിക്കളെ എറിയാനുള്ളതാക്കി. പിശാചിനെ അറിയുന്നതാണ് നക്ഷത്രം. നക്ഷത്രങ്ങൾ കൊണ്ട് ഏത് കിട്ടുന്നത് എന്റെ അർത്ഥത്തിൽ ആ റജീം എന്ന പദം വന്നിട്ടുണ്ട്. അത് എറിഞ്ഞ് ആക്കപ്പെടുന്നത് എന്താണ് റജീം എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലായില്ലേ? റജീം എന്ന് പറഞ്ഞാൽ ഏറ് കിട്ടുന്നത്, പിശാചിനെ ഏറ് കിട്ടുന്നു. വാൽനക്ഷത്രങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്. വാൽനക്ഷത്രങ്ങളുടെ ദേശം ഇങ്ങനെ കണ്ടപ്പോൾ നബി ചോദിച്ചു, ഇതിനെ പറ്റി നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ അവർ പറയും, ഞങ്ങളിത് കണ്ടാൽ പറയാറുണ്ടായിരുന്നു, ഇന്ന് ഒരു മഹാനായ മനുഷ്യൻ മരിച്ചിട്ടുണ്ട്, ഇന്ന് ഒരു മഹാനായ മനുഷ്യൻ ജനിച്ചിട്ടുണ്ട്. അതവർ ജാഹിലിയ വിശ്വാസമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് പിശാചിനെ അറിയാനുള്ള തട്ടിയേക്കുമ്പോൾ അറിയാനുള്ളതാണ്. അതിനെ പറ്റിയൊക്കെ പിന്നെ പഠിക്കും. രണ്ടാമത്തെ ഒരർത്ഥം അർവാജിം എന്ന അർത്ഥത്തിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വസ്വാസികൾ മനസ്സിൽ കയറിയുന്നത്. അതാണ് ഷെയ്ത്താൻ അർജീം എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, എന്തായാലും പറഞ്ഞ മൊത്തത്തിലർത്ഥം മനസ്സിലായി ബില്ലാഹി ഷെയ്ത്താൻ റജീം, റജീമായ ഷെയ്ത്താനിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തും, ശരണം തേടും. അതാണ് ഒരു അർത്ഥം. മനസ്സിലായില്ലേ? ഷെയ്ത്താൻ എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ, റജീം എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അടുത്ത പദത്തിലേക്ക്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് എന്ന പദം വിശദീകരിച്ചിട്ടില്ല, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ബിസ്മി, ബി പ്ലസ് ബിസ്മി, അതാണ് ബിസ്മി. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊണ്ട്, ബിസ്മി നാമം കൊണ്ട്, ഇസ്മി എന്ന് പറഞ്ഞാൽ നാമം. ഇസ്മി എന്ന പദം അതിന്റെ ഭാഷാപരമായ അർത്ഥങ്ങളിൽ ചർച്ചകൾ നമ്മൾ കടക്കില്ല, പിന്നെ പിള്ളേരൊക്കെ ഇൻഷാല്ലാഹ് പഠിക്കും. ബിസ്മി നാമം കൊണ്ട്, നാമം നമുക്ക് എല്ലാവർക്കും അറിയാം, പേരുകൊണ്ട്. ബിസ്മില്ലാഹി ആരുടെ നാമം കൊണ്ട്? അള്ളാഹുവിന്റെ നാമം കൊണ്ട്. പറയുന്നത് ചോദിച്ചിട്ടുണ്ട്, മുഹമ്മദിന്റെ പേന കൊണ്ട് ഞാൻ എങ്ങനെ പറയാം, എങ്ങനെ പറയാം? മുഹമ്മദിന്റെ പേന കൊണ്ട്, മുഹമ്മദ് നിങ്ങൾക്ക് അറിയാം, പേനക്കെന്റെ അറിവ് പറയാം, ഫലം എപ്പോ എങ്ങനെ പറയാം? ബിഖലമി മുഹമ്മദിൻ, ബിഖലമി മുഹമ്മദിൻ. ഇവിടെ ബിസ്മില്ലാഹു അല്ല, ബിസ്മില്ലാഹി, ബിഖലമി മുഹമ്മദിൻ. ശരി, അപ്പൊ എങ്ങനെയാണ് സൈദിന്റെ കിതാബ് കൊണ്ട് എങ്ങനെ പറയാം? ബി കിതാബി സൈദിൻ, സൈദിന്റെ കിതാബ് കൊണ്ട്. ഇതിനെ അറിഞ്ഞു പഠിച്ചു പഠിച്ചാൽ ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട്, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അർറഹ്മാൻ അർറഹീം. അർറഹ്മാൻ ഇൻഷാല്ലാ അസ്മാഉൽ ഹുസ്നയുടെ ഷറഹ് എടുക്കുമ്പോൾ അതിൽ നമ്മൾ വിശദീകരിക്കും. റഹീമും അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായി ദർശനെടുക്കുന്നുണ്ട് അസ്മാഉൽ ഹുസ്ന, അപ്പോൾ വിശദീകരിക്കാം. റഹ്മാനായ റഹീമായ റബ്ബിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറയാനുള്ള കാരണം, ഏതൊരു കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുന്നത് എന്താണ്? അള്ളാഹുവിന്റെ നാമം കൊണ്ട് ബറക്കത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. പ്രവാചകന്മാരുടെ ചരിയിൽപ്പെട്ടതാണ്, പുസ്തകം എഴുതുമ്പോഴോ കത്ത് എഴുതുമ്പോഴൊക്കെ അവർ ബിസ്മി എഴുതിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവ്യാസം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ബിസ്മില്ലാഹ് എന്ന് എഴുതണമെന്ന് പറഞ്ഞു. പക്ഷെ അവരെ തിരുത്തി വെച്ചു, റഹ്മാൻ റഹീമിൽ വെട്ടിച്ചു. പക്ഷെ നബി അങ്ങനെ എഴുതാൻ പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരികൾക്ക് കത്ത് എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ മുഹമ്മദ് ഇലാ ഖിസ്റ, ബിസ്മി ആദ്യം എഴുതിയിട്ട് ഖുർആനിൽ തന്നെയുണ്ട്. എവിടെയുള്ളത് ഖുർആൻ? ബിസ്മി അല്ലാ റഹ്മാൻ റഹീം എന്നത് സൂറത്തുകളുടെ തുടക്കത്തിലല്ലാതെ വന്നത് എവിടെയാണ്? ഏത് സൂറത്തിലാണ്? സൂറത്തുൽ അംലിലാണ്. അതിനവിടെ എങ്ങനെയാണ് വന്നിട്ട് ബ്രിട്ടീഷിലാക്കി കത്ത് പൊട്ടിച്ച് നോക്കിയപ്പോൾ എങ്ങനെയുള്ളത്? സുലൈമാന്റെ കത്താണ്. അതിലെന്താ ഉള്ളത്? വഇന്നഹു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അങ്ങനെയാണ് കത്ത് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ പ്രവാചകന്മാരുടെ ചരിയാണ്, റസൂലുകളുടെ ചരിയാണ്, അല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ചരിയാണ്. എവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ചരി എവിടെയാണ് കൊണ്ടുവന്നത്? ഖുർആനിൽ. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സൂറത്തുകളും തുടങ്ങിയത് എങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് കൊണ്ടാണ് സൂറത്ത് തുടങ്ങി. മറ്റെല്ലാ സൂറത്തുകളും അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആരംഭിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിലും പ്രവാചകന്മാർ അവർ കത്തെഴുതിയ സന്ദർഭങ്ങളിലും ഈ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ നിന്ന് ബിസ്മി ചൊല്ലേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. പക്ഷേ ബിസ്മി ചൊല്ലാത്ത എല്ലാ കാര്യങ്ങളും തീർത്തും ബറക്കത്തറ്റതാണ് എന്ന രൂപത്തിൽ വന്ന ഹദീസുകൾ ദഈഫാണ്, ദുർബലമാണ്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അൽഹംദുലില്ലാഹി അവിടെ ശരിക്കും വായിക്കരുത്. വീട്ടിൽ നിന്ന് പോയിട്ട് ഇന്ന് വായിച്ച ഭാഗം ഒരു 20 തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഹിഫ്ലായിക്കും. നമ്മൾ പോലും അറിയാതെ ഹിഫ്ലായിക്കും. ഹിഫ്ലാക്കാനുള്ള വഴിയായി പണ്ഡിതന്മാർ ചില ആളുകൾ ചുണ്ടത്തൊന്നല്ല, മൊത്തത്തിലൊരു നല്ല വഴിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാണ്. നാളെ ചുണ്ടത്തായി പഠിപ്പിച്ചതാരും പറയുന്നത്, ഹിഫ്ലാക്കാനുള്ള നല്ലൊരു വഴിയാണ് സുബീക്ക് ശേഷം ദേഹിക്കുക. 20 തവണ ആദ്യം ഹിഫ്ലാക്കിയിട്ട് 20 തവണ ആവർത്തിക്കുക, ഹിഫ്ലിൽ ആവർത്തിക്കുക. അസറിന് ശേഷം അതേ ഹിഫ്ലിൽ 20 തവണ വീണ്ടും ആവർത്തിക്കും. അടുത്ത ദിവസം ഇന്നലെ ഹിഫ്ലാക്കിയ കാര്യം ഒരിക്കൽ കൂടി 20 തവണ ആവർത്തിക്കും. എന്നിട്ട് പിന്നെ അടുത്ത വിളിച്ചു അങ്ങനെയൊക്കെ പിന്നെ അത് മനസ്സിൽ പുറത്തേക്ക് പോകില്ല. ഹിഫ്ലാക്കി ഇപ്പഴിക്കുന്ന കാര്യത്തിൽ ഇഷ്ടമാണ് ഈ കോക്കിലും അതേപോലെ തന്നെ ഹിഫ്ലാക്കിയാണ്. ഇല്ല വിഷത്താലും ഹിഫ്ലാണ് എല്ലാവർക്കും, ഇത് പ്രത്യേകം പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എല്ലാവർക്കും ഹിഫ്ലാണ്. അൽഹംദുലില്ലാഹ് അതും എല്ലാവർക്കും ഹിഫ്ലാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അൽഹംദു ഹുവ സലാഉ അലാ അല്ലാഹ് ബിസിഫാത്തിൽ ജലാലി വൽ ജമാലി വൽ കമാൽ. ഇപ്പൊ തൽക്കാലങ്ങൾ എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ അൽഹംദ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുന്നതിനും പ്രശംസിക്കുന്നതിനുമാണ് ഹംദ് എന്ന് പറയുക. പല ആളുകളുടെ ധാരണ ഹംദ് എന്ന് പറഞ്ഞാൽ ശുക്രാണെന്ന്. ശുക്രനല്ലേ നന്ദി, ഹന്തോ ഹന്ത് സ്തുതി പ്രശംസ. എന്റെ രണ്ടു തമ്മിൽ വ്യത്യാസം, പല ആളുകൾക്ക് ശുക്ര ശിക്കട്ടു ഹന്താണ്, ഹന്ത് ശിക്കട്ടു ശുക്രാണ്, അങ്ങനെയല്ല. ഹന്ത് എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ ശുക്ർ പറഞ്ഞാൽ, ശുക്ർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾ ഉപകാരം ചെയ്താൽ അതിന് പകരമായി പറയുന്നതാണ് ശുക്ർ, നന്ദി. ചെയ്ത നന്ദി എന്ന് പറയും നമ്മൾ, അതിന ഒരു കാര്യം ചെയ്തതെങ്കിലും പകരമായി പറയും. അല്ല ഹന്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യട്ടെ ചെയ്യാതിരിക്കണം, അയാളിലുള്ള ഗുണങ്ങൾ കാരണത്താൽ നിങ്ങൾ അയാളെ പുകഴ്ത്തുന്നതിനും പ്രശംസിക്കുന്നതിനുമാണ് ഹന്ത് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു നന്മ ചെയ്താൽ അതിന് പകരമായിട്ടും പറയും. രണ്ടിനും ഹന്ത് പറയും. എന്നാൽ ശുക്ർ ഒരു കാര്യം നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിന് പകരമായി ചെയ്യുന്നതാണ് ശുക്ർ. അപ്പൊ ഹന്താണോ ശുക്രാണോ കൂടുതൽ വിശാലം? കൂട്ട അർത്ഥ സമ്പത്തുള്ള ഏതാ? ഹന്താ ഹന്തല്ല, ഹന്തല്ലാണ് കൂടുതൽ അർത്ഥ വിശാലതയുള്ളത്. കൂടുതൽ വിശാലമായ പദം ഹന്ത് എന്ന പദമാണ്. ഈ രൂപത്തിൽ നോക്കിയാൽ വേറെ രൂപത്തിൽ നോക്കിയാൽ തിരിച്ചും വരും അത് ഇൻഷാല്ലാ പിന്നെ. അൽഹംദുലില്ലാഹി അല്ലാഹുവിനാകുന്നു സർവ ഹന്തു. അൽ ഹന്തു എന്നാണ് ഹന്തുല്ലാ എന്നല്ല, ഏതെങ്കിലും ഒരു സ്തുതി അള്ളാഹുവിനല്ല, പക്ഷെ എല്ലാ സ്തുതി അള്ളാഹുവിനല്ല. അതാ അൽഇസ്ലാം എന്ന പദത്തിലുണ്ട്. അൽ ഹംദു എല്ലാ ഹംദു അള്ളാഹുവിനാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇവിടെ അൽഹംദു എന്ന് പറയപ്പെട്ടത്. എല്ലാത്തിനെയും എല്ലാ സ്തുതികളും അള്ളാഹുവിനാണ്. കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാന തആലയുടെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് പ്രശംസ പറയണം, അയാൾ പുകഴ്ത്തുകയാണ്, അയാൾക്ക് നല്ല ഗുണങ്ങൾ കാരണം. യഥാർത്ഥത്തിൽ ആ പുകഴ്ച ആരിലേക്കാണ് മടങ്ങുന്നത്? അള്ളാഹുവിനേക്കാൾ. കാരണം അവന്റെ ആ ഗുണങ്ങൾ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാന തആലയാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് മുൽഖൻ വസ്തിഖാഫൻ, ഹംദ് പരിപൂർണമായും അള്ളാഹുവിനാണ്. അതിന്റെ അധികാരവും അതിന്റെ അത് അവകാശപ്പെടുന്നതാകട്ടെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ആരെങ്കിലും കുറിച്ച് ആരെങ്കിലും സ്തുതി പറ അതും അള്ളാഹുവിനാണ് മടങ്ങി. എല്ലാ ഹംദും അള്ളാഹുവിനാണ്. മാത്രമല്ല ദുനിയാവ് സൃഷ്ടിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹംദുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖ സമാവാതി വൽഅർദ എന്ന് പറയുന്ന ആയത്തുകളുണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിച്ചവരാണ് ഹന്തുള്ളത്. സൃഷ്ടിക്കുന്ന സമയത്ത് അള്ളാഹുക്കാണ് ഹന്തു. ശരി, സ്വർഗക്കാരന്റെ അവസാനത്തെ വാക്കെന്താ? വാഖിറു ദഅവാഹും അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവസാനത്തിൽ അള്ളാഹുക്കാണ് ഹന്തു. മൊത്തം എല്ലായിടത്തും അള്ളാഹുവിനാണ് ഹന്തുള്ളത്. അവനെയാണ് എല്ലാ കാര്യത്തിലും പുകഴ്ത്താൻ അർഹനായിട്ടുള്ളത്, പ്രശംസിക്കാൻ അർഹനായിട്ടുള്ളത്. അത്ര വിശാലമായ പദമാണിത് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനാകുന്ന ഹന്തുകൾ റബ്ബുൽ ആലമീൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ തൽക്കാലം ഇപ്പൊ കർത്താവ് നിഷേധിച്ചാൽ മതി. പക്ഷെ അത് കുറച്ചുകൂടി വിശാലമായ പദമാണ്, നമുക്ക് പിന്നെ പിള്ളേർ വിശദീകരിക്കാം. അല്ല ആലമീൻ, അല്ല ആലമീൻ എന്ന് പറഞ്ഞ ലോകങ്ങൾ, ലോകങ്ങളുടെ സത്താണ്. അല്ല ആലം എന്നതിന് പണ്ഡിതന്മാർ നിർവചനം പറഞ്ഞത് കുല്ലുഷൈൻ ശിവവാ പഹു ആലമുൻ. എഴുതിക്കാനൊന്നും സമയമില്ല. കുല്ലുഷൈൻ ശിവവാ പഹു ആലമുൻ, അള്ളല്ലാത്ത എല്ലാം ലോകമാണ്. അള്ളാഹുവല്ലാത്ത എന്തൊക്കെ ഈ ദുനിയാണ്? ജിബ്രീല്, മിക്കായിൽ, മലക്കളൊക്കെ, ആകാശങ്ങളെല്ലാം, അർശ്, കുർസി, ഭൂമി, ആകാശങ്ങൾ, അതിലുള്ള ജീവവർഗങ്ങൾ, ഇതൊക്കെ ആലമാണ്, ലോകമാണ്. ഇതല്ലാത്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്ക്. ചില ആൾക്കാർ പറഞ്ഞു ആലമീൻ എന്ന് പറഞ്ഞ ജിന്നു മനുഷ്യൻ മാത്രമാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു റൂഹുള്ള എല്ലാം ആലമാണ്, ലോകങ്ങളാണ്. ഇത് സിംഹങ്ങളുടെ ലോകം, ഇത് പുലികളുടെ ലോകം, ഇത് മനുഷ്യന്മാരുടെ ലോകം, ഇത് ജിന്നുകളുടെ ലോകം, അങ്ങനെ റൂഹുള്ള എന്തൊക്കെയുള്ളതൊക്കെ ആലമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. അഭിപ്രായത്യാസങ്ങളുണ്ട്, പക്ഷെ അള്ളാഹുവാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. അള്ളാഹു അല്ലാത്ത എല്ലാം ആലമാണ്, ലോകമാണ്.
നമ്മളെ വിവാദ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം ഭൗതികമാണ്. മനസ്സിലായി?
والصلاة والسلام على سيد المرسلين. والصلاة الصلاة
إنه صلاة الأمل فرارتنا بس كارت الدورة صلاة الذكر والصلاة
صلاة إنه برضي فرارتنا يعني برضي. والسلام على سيد المرسلين سلام إنه برضي
سمادان
صلاة سلام على على لبدا
مين
سيد المرسلين سيد اللي برجل
ميداو
المرسلين مرسل قلنا ليدا طب نوكي فاضل نوكي سيد المرسلين سيد المرسلين مرسل قلنا ليدا مرسل قلنا
പ്രവാചകൻ മാർ അയക്കപ്പെട്ടവർ.
അപ്പൊ ചോദിച്ചിട്ട് മുസ്ലിങ്ങളുടെ നേതാവ് എന്നെങ്ങനെ പറയാം? സയ്യിദുൽ മുസ്ലിം മുസ്ലിം മുസ്ലിമീന ഇവിടെ എങ്ങനെ വന്നിട്ടില്ലേ? മുർസലീന സയ്യിദുൽ മുസ്ലിമീന വേറെ മുനാഫിക്കുകളുടെ നേതാവ്. നേതാവുകളുടെ പദത്തിൽ കുറച്ചുകൂടി നല്ലത് അമീറാണ് എന്ന് പറഞ്ഞു. അമീറുൽ മുനാഫിഖീന മുനാഫിക്കുകളുടെ നേതാവ്. അപ്പൊ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. റബ്ബുൽ ആലമീൻ അതോടെ അതേപോലത്തെ പ്രയോഗം സയ്യിദുൽ മുർസലീൻ പ്രവാചകന്മാരുടെ നേതാവിന്റെ മേൽ സ്വലാത്തും സലാമും അള്ളാഹുവിന്റെ നിന്നുണ്ടാകട്ടെ. അതാണ് അതിന്റെ അർത്ഥം. അസ്വല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വലാത്തുഹു ഇൻദൽ മലായിക്ക തനാഉഹു ഇൻദൽ മലായിക്ക മലക്കുകളുടെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തലാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ അള്ളാഹു സ്വലാത്ത് ഉണ്ടാകട്ടെ എന്ന് അള്ള പ്രാർത്ഥിക്കട്ടെ എന്നല്ല, അവരുടെ സ്വലാത്തിനടുത്ത് പ്രാർത്ഥന. സ്വലാത്ത് എന്ന പദം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അർത്ഥം പറഞ്ഞു. ചിലർക്ക് സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞവരെ ശരിയാണ് പ്രാർത്ഥനയാണ്. വേറെ ചിലർക്ക് സ്വലാത്ത് എന്ന് പറഞ്ഞ നിസ്കാരം. എന്നാ അള്ളാഹു എടുക്കുന്ന സ്വലാത്തിനെ പറ്റി പറഞ്ഞാലോ? സ്വലാത്ത് അള്ളാഹുവിന്റെ സ്വലാത്ത് അള്ളാഹുടെ പ്രാർത്ഥനയാണ്, അള്ളാഹുവിന്റെ നമസ്കാരമാണ്. അവരുടെ ലോകത്തിന് ഒരിക്കലും ഉണ്ടാവുകയില്ല. അള്ളാഹിനെ സംബന്ധിച്ചിട്ട് വേറെ പ്രാർത്ഥിക്കേണ്ട കാര്യം, അവരോടാണ് എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുന്നത് മലക്കുകളുടെ അടുക്കൽ അള്ളാഹു ആരുടെ മേലാണോ സ്വലാത്ത് ചെല്ലുന്നത് അവരെ പുകഴ്ത്തി പറയും. മനസ്സിലായത്? ഈ അത്രാവശ്യം സൂര്യ സ്വലാത്ത് എടുക്കുന്നത് കിട്ടാതാവും ഉറപ്പായില്ലേ? ഞാൻ പറഞ്ഞത് മഹ്ബാൻ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ പറഞ്ഞു അബുൽ ആലിയ എന്ന് പറയുന്ന പണ്ഡിതനാണ് ഇത് പറഞ്ഞത്. ഈ അഭിപ്രായം പറഞ്ഞാലാണ് ചെലപ്പുകളിൽപ്പെട്ട അബുൽ ആലിയ എന്ന പണ്ഡിതനാണ്. അബു അൽ ആലിയ അലിഫ് എന്നിവരെ ഹംസ ബാഅ് വാവ് പിന്നെ സ്പേസ് ഇട്ടിട്ട് അലിഫ് ലാബ് ഐൻ അലിഫ് ലാബ് യാ ഹാ അതാണ് ആശ്ചര്യമായി എടുപ്പിച്ചു. അബുൽ ആലിയ എന്ന പണ്ഡിതനാണ് ഇത് പറഞ്ഞത്. സലാത്തു വാ തലാഉഹു ഇൻദൽ മലായിക്ക പേരില്ലാത്ത ആരെങ്കിലും പേരില്ല പേരില്ലാത്ത ആരെങ്കിലും എടുത്ത് പേര് അള്ളാഹുന്റെ സ്വലാത്താണ് ഈ മനസ്സിൽ ഇരിച്ചാൽ മതി. തനാഉഹു ഇൻദൽ മലായിക്ക എന്ന അറബിയിൽ പെട്ടെന്ന് ഇതാ പറ്റുന്നവരുടെ പെട്ടെന്ന് അത് പറ്റാത്തവരാണെങ്കിൽ മലയാളത്തിൽ തൽക്കാലം അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കലുള്ള ആളുകളെ പ്രശംസിക്കുന്നതിനാണ് അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറയുക. അപ്പൊ റസൂലുള്ളാഹിന്റെ മേൽ നമ്മളെല്ലാ നിസ്കാരത്തിനും സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥത അള്ളാഹുവേ നീ റസൂലുള്ളയെ പുകഴ്ത്തി പറയണം, അവിടെ നിന്ന് നീ പ്രശംസിക്കണം എന്റെ മലക്കുകളുടെ അടുക്കൽ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? വസ്സലാമു സലാം എന്ന സമാധാനം അലാ സയ്യിദിൽ മുർസലീൻ മുർസലുകളുടെ നേതാവിന്റെ മേൽ അള്ളാഹുന്റെ സലാത്തു സലാം ഉണ്ടാവട്ടെ. ആര് മുർസലുകളുടെ നേതാവ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ അബ്ദില്ലാ നമ്മുടെ ഉമ്മത്തിൽ നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുർസലുകളുടെ നേതാവ്. അപ്പൊ പിന്നെ ബനു ആദമിന്റെ എല്ലാവരുടെ നേതാവാണെങ്കിൽ റസൂലുള്ള പ്രവാചകന്മാരുടെ നേതാവാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാവരുടെ നേതാവ് അദ്ദേഹം തന്നെ. അവിടുന്ന് അവിടുത്തെ ഉമ്മത്തിൽ പെടാൻ സാധിച്ചുള്ള എന്താണ്? വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്, ചില്ലറ ഭാഗ്യമല്ല. പറഞ്ഞതൊക്കെ മനസ്സിലാവും. ആ വിഷയത്തിൽ അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു ഉമ്മത്തിൽ പെടാൻ സാധിച്ചു എന്നുള്ള എന്താണ്? മറ്റു പലർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ്. ചില റിവായത്തുകൾ കാണാം, ബനു ഇസ്രായേലുകാരെ ചില അമ്പിയാക്കന്മാർ വരെ കുറിച്ചുകൊണ്ട് മുഹമ്മദിന്റെ ഉമ്മത്തിൽ പെട്ടിട്ടുണ്ട്. അതിനുമാത്രം വേണ്ടതയാണ് മുഹമ്മദ് സല്ലല്ലാഹു ഉമ്മത്തിന് കൂടുതൽ പ്രതിഫലമായി നൽകപ്പെട്ടത്. അതിനകത്ത് അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരൊക്കെ ശ്രദ്ധമാണ് എന്നല്ല, ആ ഹദീസിന് വിശദീകരണത്തിൽ പറ്റിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വിശാല പിന്നീട് സന്ദർഭം വരികയാണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അള്ളാഹുന്റെ സലാത്തു സലാം റസൂലുള്ളാഹി അലൈഹി വസല്ലം. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, മനസ്സിലായില്ലേ? ഞാൻ ക്ലാസ്സിൽ തന്നെ പോകില്ല, ഞാൻ അത്ര സംബന്ധിച്ചിട്ട് ചോദ്യം കിട്ടി കിട്ടിയില്ലെങ്കിൽ പിൻപോസ്റ്റർ ഉണ്ടാവും, അത് ലാസ്റ്റ് ക്ലാസ്സിൽ വരിക്കൊന്നും വേണ്ട. ആരും മറക്കതിലെ കുട്ടികൾക്ക് ഇമ്പോസ് കൊടുക്കണം. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിക്കണമെങ്കിൽ കുറച്ച് എന്ത് ചെയ്യണം? കുറച്ച് നമ്മൾ സഹിക്കണം. എല്ലാവർക്കും തന്നെ പഠിച്ചിരിക്കാൻ പറ്റും. പത്താം ക്ലാസ് എങ്ങനെയെങ്കിലും ജയിച്ചെടുത്ത് വെറുതെ പോയിട്ട് എക്സാം എഴുതിയ പഠിച്ചെടുത്തിട്ടല്ലേ, ഇതൊരു പരീക്ഷ. പത്താം ക്ലാസ് ജയിക്കാത്തവരുണ്ടല്ലേ. മേലും കൂടി ഇവരുടെ മേലും കൂടി ഉണ്ട്. ആരുടെ മേല്? ആലി. ആലി എന്ന് പറഞ്ഞാൽ കുടുംബം. ആലിഹി എന്ന് പറഞ്ഞാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബം. വഅല ആലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ. ആലി എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറഞ്ഞു അതിന്റെ ഉദ്ദേശം കുടുംബമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു അത്ബാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയവരൊക്കെ നബിയുടെ കുടുംബമാണ്. എന്റെ അഭിപ്രായം വല്ലാഹു അഅലം. കൂടുതൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള അഭിപ്രായം ഏതാണ്? നബിയുടെ കുടുംബമാണ് അതിന്റെ ഉദ്ദേശമല്ല, വല്ലാഹു അഅലം. വഅസ്ഹാബിഹി. അസ്ഹാബി എന്ന് പറഞ്ഞാൽ സഹാബി എന്നതിന്റെ ബഹുവചനമാണ് അസ്ഹാബ്. അവിടുത്തെ സഹാബികളുടെ മേലും സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. സഹാബി തന്നെ ഞാനിവിടെ പണ്ടല്ലോ ക്ലാസ്സിട്ടപ്പോൾ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. സഹാബി എന്ന പദത്തിന്റെ ഉദ്ദേശം എന്താണ്? ആർക്കാ പറഞ്ഞുതരാൻ പറ്റ? മലയാളം പറയാൻ പറ്റിയ ആർക്ക? അറബിയൊക്കെ പറയുക, കാരണം അറബിയൊക്കെ പറഞ്ഞു എഴുതിയിട്ട് വിശദീകരിച്ചിരുന്നു. ابن حجر رحمه الله ده بارن من لقي النبي صلى الله عليه وسلم مؤمنا به ومات على الاسلام ومات على الاسلام ولو تخللت بردة على الاصح يعني صحابه التاريخ بيدك سمينا من لقي من لقي قران لقي اي كدوت النبي النبي صلى الله عليه وسلم مؤمنا به അവിടുത്തെ വിശ്വാസിയായിക്കൊണ്ട് കണ്ടുപോയി. അല്ലെ ഇപ്പൊ അബൂജാല പേര് പറഞ്ഞു. നബിയെ കണ്ടടുത്ത സാഹചര്യം തന്നെ അബൂജാല അബൂതാലിബ് ഒക്കെ സാഹചര്യമുണ്ട്. അവരല്ലോ സംശയമുണ്ടോ? സംശയമുണ്ടാക്കാറില്ല. പോലെ ഞാൻ തോന്നുന്നല്ലേ, മദീനയിൽ പോയിട്ട് ഒരാൾ മണ്ണ് വാരിക്കിട്ടുണ്ടപ്പോ, മക്കയിൽ പോയിട്ട് മണ്ണിങ്ങനെ വാരിക്കും. അള്ളാഹുന്റെ റസൂല് നടന്ന കാൽപ്പടി കാലുള്ള സ്ഥലല്ലേ ചുമർ പോലെ പറഞ്ഞു. ഉൾക്കൂടത്തിൽ അബൂജാലും നടന്നു. അപ്പൊ നബിയെ കണ്ടവരൊക്കെ എന്തല്ല? മല്ലഖിയ നബി മുഅ്മിനൻ ബിഹി, റസൂലുള്ളാഹി മുഅ്മിനായിക്കൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് ആര് കണ്ടുള്ളൂ? മുഅ്മിനെ കണ്ടുമുട്ടിയാൽ മാത്രം മതിയോ? പോരാ, ചിലര് നബിയെ കണ്ടുമുട്ടി മുഅ്മിനായി പിന്നെ കാഫിറായിട്ട് മരിച്ചിട്ടുണ്ട്. നബിയുടെ വഹീ ഏരിയയിൽ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട്? നസറാനിയായിട്ട് മരിച്ചിട്ടുണ്ട്. ഹിദായത്ത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ട് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനായി കണ്ടുമുട്ടി വമാത അലൽ ഇസ്ലാം, എന്നിട്ട് ഇസ്ലാമിൽ തന്നെ മരിക്കുകയും ചെയ്തു. മുഅ്മിനായിട്ട് മരിച്ചു, മുസ്ലിമായിട്ട് മരിച്ചു, അയാളുടെ സഹായം. വലവ് തഹല്ല റിദ്ദത്തു അലൽ അസ്ഹി, ഇനി ഏതെങ്കിലും തവണ അയാൾ മുർത്തദ്ദായി പിന്നെ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാലും അയാൾ സഹാബിയാണ്. ചില ആൾക്കാരെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സമയത്ത് മുർത്തദ്ദായി, പിന്നെ എന്ത് ചെയ്തു? ആ മരിച്ച സംഭവത്തിൽ കുറച്ച് ആൾക്കാർ മുസ്ലിമായിട്ട് പിന്നെ തിരിച്ചു വന്നു. ഇസ്ലാമിലേക്ക് തിരിച്ചു, പിന്നെ മുസ്ലിമായി മരിച്ചു. അങ്ങനെ വന്നാലും സഹാബിയാണ്. റസൂലിനെ കണ്ടുമുട്ടുക എന്നത് എത്ര പേരെ കണ്ടിട്ടുണ്ട്? എത്ര പേരെ കാണണം? ഒരു ദിവസം, ഒരു വർഷം, ഒരു തവണ കണ്ടാൽ സഹാബി, ഒരു കുറച്ച് ഒരു ചെറിയ കാഴ്ച കണ്ടാൽ സഹാബി. അവരെല്ലാവരും ഒതുവിലാണ്, അവരെല്ലാവരും നീതിമാന്മാരാണ് എന്ന കാര്യത്തിൽ അഹ്ലു സുന്നാ വൽ ജമാഅയുടെ അടുക്കൽ ഇജ്മാഉണ്ട്. സഹാബികൾ എല്ലാവരും നീതിമാന്മാരാണ്. അജ്മഈൻ സർവലോകം, ഇവിടെ അജ്മഈന്ന് സർവ്വലോകം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സർവ്വലോകത്തിന് സമാധാനം നടത്തുന്ന രൂപത്തിലല്ല, സർവ സഹാബികളുടെയും സർവ പിൻഗാമികളുടെയും സമാധാനം നടത്തുക. ബാക്കി എല്ലാവർക്കും സമാധാനം വേണം, വേണം അസ്ലിൻ തസ്ലിം. നിങ്ങൾ സമാധാനം വേണമെങ്കിൽ മുസ്ലിം ആയിക്കോ, നിങ്ങൾക്ക് സമാധാനം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം വേണം. ബിരിയാണി കിട്ടില്ല, കാരണം ശരി. എങ്ങനെ കത്തയച്ചിരുന്നത്? ഈ വാക്ക് പറഞ്ഞിട്ട് അസ്ലിം തസ്ലിം, മുസ്ലിം ആയിക്കോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം വേണം, നീ രക്ഷപ്പെടണം. മുസ്ലിം അല്ലാത്തവർക്ക് സമാധാനം ഉണ്ടാവും? ഇല്ല. ഒരിക്കൽ വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല. വിശ്വസിക്കുകയും പിന്നെ വിശ്വാസത്തിൽ അതിക്രമം കടത്തിക്കൂട്ടാതിരിക്കുക, ഭൂമിയിലുള്ള ശിർക്കാണ് പ്രദേശം, കടത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്തവരാരാണോ അവർക്കാകുന്നത് നിർഭരക്കമുള്ളത്, അവരാണ് സന്മാർഗം ഇതായി കത്തിപ്പറ്റിക്കുന്നത്. അപ്പൊ അവരെ മുസ്ലിങ്ങളുടെ പേര്, മുസ്ലിങ്ങളായ കുടുംബത്തിയ ആളുകളുടെ മേലും അവിടുത്തെ കുടുംബത്തിന്റെ മേലും അവിടുത്തെ കുടുംബത്തെ അടുത്ത കുടുംബത്തിലേക്ക് സമാധാനം ഉണ്ടായിരുന്നു. എന്താ ചർച്ച? മുസ്ലിമാണോ മുസ്ലിം അല്ലെങ്കിലോ? അപ്പൊ തങ്ങളൊന്നും കാര്യമില്ല. അതേപോലെ വസ്ത്രം സഹാബത്തിന്റെ മേലും അജ്മഈൻ, അവരെല്ലാവരും ഉണ്ടാവട്ടെ, അല്ലാഹു സലാം സലാം ഉണ്ടാകട്ടെ. അമ്മാബാക്കാണ് ഇനി പറയാൻ പറ്റും. കാരണം فهذه رسالة نافعة فيما يجب على الإنسان أن يعلم الصبيان قبل تعليمهم القرآن حتى يصير مسلما كاملا على فطرة الإسلام وموحدا جيدا على طريقة الإيمان. شكرا لكم. فهذه اقول هذا اقول هذه هذه اذا اذا هذا هذا بقى انت ده അപ്പോൾ റിസാലത്തുന്ന റിസാലത്ത് സ്ത്രീലിംഗ പദം എങ്ങനെ മനസ്സിലായിരുന്നു? സ്ത്രീലിംഗ പദം അപ്പൊ അവസാനത്തിൽ താവുന്നു അല്ലേ? അപ്പൊ ഈ സ്ത്രീലിംഗ പദം പത്തതിൽ പ്രശ്നം സഹാരി റിസാലത്തു, ഇത് റിസാലയാണ്. റിസാല പറഞ്ഞു റിസാലത്തു, അറിയുന്ന പദങ്ങളാണെങ്കിൽ എഴുതി, അറിയുന്ന എഴുതി സഹാരി റിസാലത്തു, ഇത് ഒരു റിസാലയാണ്, ഒരു ലേഖനമാണ്. ആയിക്കോട്ടെ. അപ്പൊ ഇത് കിതാബ് എങ്ങനെ പറയാം? ഹദ കിതാബ്, ഇത് പേരാണ് എങ്ങനെ പറയാം? ചോദിച്ചോ. അപ്പൊ വേറെ ചോദ്യം, ഇത് മുസ്ലിംമാർ എങ്ങനെ പറയാം? ഹദ മുസ്ലിമുൻ, ഇതൊരു മുസ്ലിം സ്ത്രീയാണ് എങ്ങനെ പറയാം? ഹാദിഹി മുസ്ലിമത്തും, ഇത് എന്നർത്ഥത്തിൽ പറയുന്നത് ഹാദ ഹാദിഹി എന്ന് പറയും. സഹാദിഹി വിശാല, ഇതൊരു വിശാലയാണ്. ഏത്? നമ്മുടെ കൈകൾ. നാഫിഅത്തുൻ, ആ വിശാലിന്റെ പ്രത്യേകം നാഫിഅത്തുൻ. നാഫിഅ എന്നൊക്കെ പറഞ്ഞ അർത്ഥം എടീ കേട്ടില്ല, പദം ഉപകാരപ്രദമായ. സഹാദിഹി വിശാലത്തുൻ നാഫിഅത്തുൻ, ഇത് ഉപകാരപ്രദമായ ഒരു വിശാലയാണ്. يجب على الإنسان أن يعلم، فهذه رسالة نافعة فيما يجب على الإنسان أن يعلم الصبيان فيما 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 كل هذه ماذا قل يبقى يقول ماذا فيما ഈ ഘടാപോട്ട കാര്യം ചെയ്യുക, ഇത് ആ വിഷയത്തിലുള്ള ഒരു വിശാലയാണ്, ഉപകാരപ്രദമായ വിശാല. ഏത് വിഷയത്തിൽ? ഫീമ യജിബു അലൽ ഇൻസാൻ, യജിബു എന്നാൽ വാജിബ്ന്നാൽ നിർബന്ധം, യജിബു എന്നാൽ നിർബന്ധമായ, അല്ലെങ്കിൽ യജിബു എന്നാൽ നിർബന്ധമാകുന്ന, മനുഷ്യന്റെ മേൽ നിർബന്ധമാകുന്ന കാര്യത്തിലുള്ള ഒരു നിസാനയാണ്. അത് പഠിപ്പിക്കാൻ നിസാനയാണ് എനിക്ക് പറയാനുള്ളത്. ആരെ പഠിപ്പിക്കാൻ? മനുഷ്യന്റെ മേൽ നിർബന്ധമില്ല. മനുഷ്യന്റെ മേൽ നിർബന്ധമാകുന്നു എന്ന് നിർബന്ധം പഠിപ്പിക്കൽ നിർബന്ധമാകുന്നു. പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണം. അസുബിയ കുട്ടികളെ ശരിയാണ് തുറന്നു പറഞ്ഞു ഇത് മനസ്സിലാവില്ല പ്രേക്ഷ ഒന്ന് പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ മേൽ നിർബന്ധമാകുന്ന വിഷയത്തിലുള്ള ഉപകാരപ്രദമായ നിസാരയാണ് ഇത്. അപ്പുറത്ത് വായിച്ച കിട്ടിയോ? അതുകൊണ്ട് അസുബിയ കുട്ടികൾ ആരോഗ്യത്തിൽ അവരുടെ കുട്ടികൾ അവരുടെ അസുബിയ ശുദ്ധിയ അവരുടെ കുട്ടികളെ പഠിപ്പിക്കൽ യുടങ്ങിയ പഠിപ്പിക്കൽ അൻ പഠിപ്പിക്കുന്നതിൽ അൻതെന്ന അർത്ഥം പഠിച്ചത് അർത്ഥം കുട്ടികൾ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ മേൽ മേൽ നിന്ന് അല്ല നിർബന്ധമാകുന്ന വിഷയത്തിലുള്ള തീമാനങ്ങൾ വിഷയത്തിലുള്ള ആ മാധവൻ ഇന്ന വിഷയം ഇപ്പോ മാധവൻ പറഞ്ഞ പറയുന്നു. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാധവ പ്രയോഗമാണ് അല്ലെ. ഇനി വരാൻ പോകുന്ന കാര്യത്തിൽ അത് പഠിപ്പിക്കുന്ന പുസ്തകമാണ്, അത് ചെറിയ പുസ്തകമാണ് ഇത്. അത് ചെയ്യണം. എപ്പോ പഠിപ്പിക്കണം? പബ്ല തനിമുൾ പോകാനാണ് അവരെ പഠിപ്പിക്കുന്നതിന് മുന്നേ പഠിപ്പിക്കൽ വാചകമായ കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. എന്ത് പഠിപ്പിക്കുന്നതിന് മുന്നേ? അത് ഖുർആന ഖുർആൻ പഠിപ്പിക്കുന്നതിന് മുന്നേ അവരെ പഠിപ്പിക്കുന്ന നിർബന്ധമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പുസ്തകത്തിൽ പറയാൻ പോകുന്ന വിഷയം പറയുന്ന പുസ്തകമാണ്, ഉപകാരപ്രദമായ പുസ്തകമാണ് ഈ പുസ്തകം എന്നാണ് ചേർത്ത് തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. ഇൻഷാ അള്ളാഹ് ബാക്കി എടുക്കാം. അസ്സലാമു അലൈക്കും.